Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം ശ്രോതാക്കളെ. സംഭവങ്ങൾ വ്യക്തികൾ എന്ന പരിപാടിയും വാർത്തകളും കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. ആധുനിക യുഗത്തിൽ സഭയെ നയിച്ച രണ്ട് മാർപ്പാപ്പമാരുടെ വിശുദ്ധപദ പ്രഖ്യാപനത്തിനൊരുങ്ങുകയാണ് നമ്മൾ. ഫ്രാൻസിസ് മാർപ്പാപ്പ 27 ഏപ്രിൽ വിശുദ്ധരായി പ്രഖ്യാപിക്കാൻ പോകുന്ന ജോൺ 23 പാപ്പായെയും ജോൺ പോൾ 2 പാപ്പായെയും കുറിച്ചുള്ള അനുസ്മരണമാണ് ഈ ആഴ്ചയിലെ സംഭവങ്ങൾ വ്യക്തികൾ എന്ന പരിപാടി.
സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സാഹോദര്യത്തിന്റെയും സന്ദേശം ലോകത്തിന് നൽകിയ ഈ രണ്ട് മാർപ്പാപ്പമാരിൽ മലയാളികൾക്ക് കൂടുതൽ പരിചയം ജോൺ പോൾ 2 പാപ്പായെയാണ്.
നീ വലിയവനാണ്, ഈ ലോകത്തിന് മുഴുവൻ പ്രതീക്ഷയാണ്.
കാലുകൊണ്ട് ഗിറ്റാറ് വായിച്ച ഇരു കൈകളുമില്ലാത്ത ടോണി മെലൻഡിസിനെ സുരക്ഷാ വലയങ്ങൾ വകഞ്ഞുമാറ്റി കെട്ടിപ്പുണർന്നിട്ട് ജോൺ പോൾ 2 മാർപ്പാപ്പ പറഞ്ഞ വാക്കുകളാണിത്.
ആശയറ്റിൽ നിന്ന് തടവുകാരുടെ അടുത്തേക്ക് പ്രത്യാശയുടെ സന്ദേശവുമായി കടന്നു ചെന്ന ആധുനിക കാലത്തെ ആദ്യ പാപ്പായാണ് വാഴ്ത്തപ്പെട്ട ജോൺ 23.
പ്രിയ സഹോദരരെ, നാം എല്ലാവരും പിതാവിന്റെ ഭവനത്തിലാണ്. ഞാനിതാ നിങ്ങളുടെ പക്കലേക്ക് വന്നിരിക്കുന്നു. ഇത് നിങ്ങൾ ഏവർക്കും പ്രത്യാശ പകരട്ടെ.
പേപ്പൽ തിരഞ്ഞെടുപ്പ്.
വെനീസിലെ പാത്രിയാർക്കീസ് ആയിരുന്ന കർദിനാൾ ആഞ്ചലോ ജുസപ്പെ റൊങ്കാളി 1958 ഒക്ടോബർ 28 മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത് 4 നീണ്ട കോൺക്ലേവിലെ 11 വോട്ടെടുപ്പിലാണ്. 2 പതിറ്റാണ്ടോളം നീണ്ട പയസ് 12 പേപ്പൽ ഭരണകാലശേഷം ഹ്രസ്വകാലത്തേക്കുള്ള ഒരു കടന്നുപോകൽ, ഒരു ട്രാൻസിഷൻ പാപ്പായായി അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് വിലയിരുത്തപ്പെട്ടു. എന്നാൽ മാറ്റത്തിന്റെ വലിയ വിപ്ലവങ്ങൾക്ക് തുടക്കം കുറിച്ച പാപ്പായെന്ന് ചരിത്രമെഴുതിയ അദ്ദേഹം. ജോൺ 23 എന്ന പേര് അദ്ദേഹം തിരഞ്ഞെടുത്തപ്പോൾ തന്നെ എല്ലാവർക്കും അത് വിചിത്രമായി തോന്നി. 500 വർഷത്തിലേറെയായി ജോൺ എന്ന പേരിൽ ഒരു മാർപ്പാപ്പയും ഉണ്ടായിട്ടില്ല. 1415 കോൺസ്റ്റൻസ് കൌൺസിൽ വിളിച്ചു ചേർത്ത ജോൺ 23 എന്ന പാപ്പായാകട്ടെ ആന്റി പോപ്പായി കണക്കാക്കപ്പെട്ട് നിഷ്കാസിതനാക്കപ്പെടുകയായിരുന്നു. വീണ്ടും ആ പേര് സ്വീകരിച്ചതുവഴി ആ പേരിന്റെ നയ്യാമകിത ജോൺ 23 പാപ്പ പുനഃസ്ഥാപിച്ചു.
ജോൺ പോൾ 2 പാപ്പായുടെ തിരഞ്ഞെടുപ്പ് വ്യത്യസ്തമായിരുന്നു. 1978 ആഗസ്റ്റ് മാസത്തിൽ നടന്ന കോൺക്ലേവിൽ പോൾ 6 പാപ്പായുടെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ട ജോൺ പോൾ 1 പാപ്പായുടെ പൊന്തിഫിക്കേറ്റ് 33 സമാപിച്ചപ്പോൾ നുറുങ്ങുന്ന ഹൃദയവുമായാണ് കർദിനാൾമാർ ഒക്ടോബർ 14 കോൺക്ലേവിലേക്ക് പ്രവേശിച്ചത്. 3 നീണ്ട കോൺക്ലേവിൽ 8 വോട്ടെടുപ്പ് നടക്കുമ്പോൾ പുറത്തെ ലോകം ഇറ്റലിക്ക് വെളിയിൽ നിന്നൊരു പാപ്പായെ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ അത് സംഭവിച്ചു.
ഈ ഭാരിച്ച ചുമതല ഏറ്റെടുക്കുവാൻ ഞാൻ ഭയപ്പെടുകയാണ്. എങ്കിലും ദൈവഹിതത്തോടുള്ള വിധേയത്വവും കന്യകാമാതാവിലുള്ള പരിപൂർണ വിശ്വാസവും നിമിത്തം ഞാൻ ഈ തിരഞ്ഞെടുപ്പ് സ്വീകരിക്കുന്നു.
ഇത് പറഞ്ഞിട്ട് മാതൃഭക്തനായ അദ്ദേഹം പരിശുദ്ധ അമ്മയ്ക്കാണ് തന്റെ പാപ്പാസ്ഥാനം ഭരമേൽപ്പിച്ചത്.
ചരിത്രമെഴുതിയ മാർപ്പാപ്പമാർ.
രണ്ട് മാർപ്പാപ്പമാരും ഒരുപാട് മാറ്റങ്ങൾ സഭാചരിത്രത്തിലും ലോകചരിത്രത്തിലും എഴുതിച്ചേർത്തവരാണ്. സഭയിലാകമാനം മാറ്റങ്ങളുടെ കാറ്റുവീശിയ 2 സുനഹദോസിനോട് ബന്ധപ്പെടുത്തിയാണ് വാഴ്ത്തപ്പെട്ട ജോൺ 23 പാപ്പ പ്രധാനമായും അനുസ്മരിക്കപ്പെടുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ പേപ്പൽ ഭരണത്തിലുടനീളം ഒരുപാട് പുതുമകളുണ്ടായിരുന്നു. ആധുനിക കാലത്തെ പാപ്പാമാരിൽ ആദ്യമായി ആശുപത്രിയിലും ജയിലിലും സന്ദർശനം നടത്തിയ പാപ്പ എന്ന ഖ്യാതിക്ക് പുറമെ 16 ശേഷം കർദിനാൾ സംഘത്തിലെ അംഗസംഖ്യ വർദ്ധിപ്പിച്ചതും 4 ശേഷം ആംഗ്ലിക്കൻ സഭാപ്രതിനിധികളോട് സംഭാഷണം പുനരാരംഭിച്ചതും ജോൺ 23 പാപ്പായാണ്. ഞായറാഴ്ച അപ്പസ്തോലിക അരമനയുടെ ജാലകത്തിങ്കൽ നിന്ന് മാർപ്പാപ്പ ത്രികാല പ്രാർത്ഥന നയിക്കുന്നത് സ്ഥിരപ്പെടുത്തിയതും പ്രാർത്ഥനാ സന്ദേശം നൽകുന്ന പതിവ് ഉൾപ്പെടുത്തിയതും ജനത്തിന്റെ പ്രിയപ്പെട്ട ജോൺ പാപ്പ തന്നെയാണ്.
ജോൺ പോൾ 2 പാപ്പായുടെ 27 നീണ്ട പേപ്പൽ ഭരണകാലത്തും അനേകം മാറ്റങ്ങൾ സഭയിലുണ്ടായി. റോമൻ കൂരിയായുടെയും വത്തിക്കാൻ കാര്യാലയങ്ങളുടെയും പുനഃക്രമീകരണം അതിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്നു. ജോൺ പോൾ രണ്ടാമൻ പാപ്പായാണ് കുടുംബങ്ങൾക്കും ആദർശ ശുശ്രൂഷകർക്കും സാംസ്കാരിക കാര്യങ്ങൾക്കും വേണ്ടിയുള്ള പൊന്തിഫിക്കൽ കൌൺസിലുകൾ ആരംഭിച്ചത്. ഇതം പ്രഥമമായി കാൻഡർബറിയിലെ ആംഗ്ലിക്കൻ കത്തീഡ്രലിൽ പ്രവേശിച്ച പാപ്പ ജോൺ പോൾ രണ്ടാമൻ തന്നെയാണ് ഒരു പ്രൊട്ടസ്റ്റന്റ് ദേവാലയത്തിലും സിനഗോഗിലും മോസ്കിലും ആദ്യമായി പ്രവേശിച്ച പാപ്പ. ആഗോള യുവജന സംഗമം, ലോക രോഗീദിനം, സമർപ്പിതർക്കു വേണ്ടിയുള്ള ദിനാചരണം, ദൈവിക കാരുണ്യ ദിനത്തിന്റെ തിരുനാൾ, ഇതൊക്കെ തുടക്കം കുറിച്ചതും മറ്റാരുമല്ല. എന്തുകൊണ്ടും ചരിത്രമായ ഒരു പാപ്പായായിരുന്നു ജോൺ പോൾ രണ്ടാമൻ. ചരിത്രത്തിലാദ്യമായി ഏറ്റവുമധികം വിശ്വാസികളെ നേരിട്ട് കണ്ട മാർപ്പാപ്പ, ഏറ്റവുമധികം നാടുകൾ സന്ദർശിച്ച വലിയിടയൻ, ഏറ്റവുമധികം ചാക്രിക ലേഖനങ്ങൾ എഴുതിയ പരിശുദ്ധ പിതാവ്, ഏറ്റവുമധികം പേരെ വിശുദ്ധരായും വാഴ്ത്തപ്പെട്ടവരുമായി ഉയർത്തിയ പാപ്പ, ഇവയ്ക്കെല്ലാം ഉപരിയായി ചരിത്രത്തിലാദ്യമായി മഹാജൂബിലി വർഷത്തിൽ സഭയുടെ തെറ്റുകൾക്ക് ലോകസമക്ഷം മാപ്പ് പറഞ്ഞ മാർപ്പാപ്പ.
പേപ്പൽ പ്രബോധനങ്ങൾ.
ജോൺ 23-ാമൻ പാപ്പായുടെ പ്രബോധന സംഹിതയുടെ തുടക്കം മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ഹ്രസ്വകാല പേപ്പൽ ഭരണമെന്ന് പറയേണ്ടി വരും. കാരണം ജോൺ പാപ്പ തുടക്കം കുറിച്ച രണ്ടാം വത്തിക്കാൻ സുനഹദോസിന്റെ പ്രബോധനങ്ങൾക്കും നാം അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. ഒരു കൗൺസിലിന്റെ ആവശ്യകത എന്ത് എന്ന് അദ്ദേഹത്തിന്റെ മുൻപിൽ ചോദ്യമുയർന്നപ്പോൾ ഒരു നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ക്രാന്ത ദർശനത്തോടെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു:
സഭ ഒരു പുരാവസ്തു മ്യൂസിയമല്ല, മറിച്ച് കടന്നുപോയ തലമുറകളുടേതെന്ന പോലെ ഇന്നിന്റെയും ദാഹം ശമിപ്പിക്കുന്ന ഒരു പുരാതന ജലധാരയാണ്.
ജീവിതത്തിലുടനീളം ലാളിത്യവും സുതാര്യതയും നല്ലൊരു അജപാലന ചൈതന്യവും പുലർത്തിയിരുന്ന തന്റെ ജീവിതശൈലി തന്നെയാണ് സഭയ്ക്കും കൈവരേണ്ടതെന്ന് കൗൺസിൽ വഴി ജോൺ പാപ്പ തെളിയിച്ചു. മറ്റുള്ളവർ നാശവും നിരാശയും കണ്ടെടുത്ത് അദ്ദേഹം സാധ്യതയും വാഗ്ദാനവും കണ്ടു. ക്ഷമിക്കാനും അനുരഞ്ജനപ്പെടാനും ഐക്യപ്പെടാനും മുന്നോട്ടു വന്നു. ദൈവത്തെ തിരഞ്ഞെടുക്കുന്നവനും വിദ്യാളനുമായി കണ്ട ലോകത്തിൽ അദ്ദേഹം അനുകമ്പാർദ്രനും ക്ഷമിക്കുന്നവനുമായൊരു ദൈവത്തിന്റെ മുഖം കാണിച്ചുകൊടുത്തു. പ്രശ്നസങ്കീർണമായൊരു ലോകത്തിൽ മാത്രത്തു മജിസ്ത്ര, പാച്ചമിൻ തേറീസ് എന്നീ സാമൂഹ്യ ചാക്രിക ലേഖനങ്ങളിലൂടെ അദ്ദേഹം നൽകിയ സമാധാന സന്ദേശം പ്രതീക്ഷയുടെ തിരുനാളമായി മാറി.
ക്രൈസ്തവ മൂല്യങ്ങൾ അരികുകളിലേക്ക് മാറ്റപ്പെട്ട ഒരു ലോകത്തിൽ ക്രിസ്തീയ സാധ്യത വീണ്ടെടുക്കുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്തു എന്നതാണ് കരോൾ വോയ്റ്റീവ ചെയ്ത മഹത്തായൊരു അത്ഭുതം. 21-ാം നൂറ്റാണ്ടിനെ മിനുക്കിയെടുക്കുന്നതിൽ ഒരു പങ്കാളിത്തവും ക്രൈസ്തവ ബോധ്യങ്ങൾക്കില്ല എന്ന് വാദിച്ചവർക്ക് ചുട്ട മറുപടിയായിരുന്നു പാപ്പായുടെ പ്രബോധന രേഖകളും അവയ്ക്ക് ലഭിച്ച സ്വീകാര്യതയും. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ക്രൈസ്തവ മൂല്യങ്ങളും ബോധ്യങ്ങളും അവതരിപ്പിച്ചുകൊണ്ടൊരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചു. നവീനവും ശക്തവുമായ ഒരു രാഷ്ട്രീയ മുഖവും അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു. 1989-ലെ മാറ്റങ്ങൾക്ക് ക്രമാനുഗതമായി തുടക്കം കുറിച്ചതും മധ്യപൂർവ്വ യൂറോപ്പിന്റെ വിമോചനത്തിന് കാരണമായതുമായ ഒരു രാഷ്ട്രീയ ചിന്താധാര. അദ്ദേഹത്തിന്റെ സുവിശേഷ പ്രഘോഷണവും ലോകത്തെ ഏറെ ആകർഷിച്ചു. ലോകത്തിന്റെ ഏതു ഭാഗത്തു നിന്നുമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമായിരുന്നു അദ്ദേഹത്തിന്റെ വചനപ്രഘോഷണം. ഫലമോ, ആയിരക്കണക്കിന് മനുഷ്യഹൃദയങ്ങളെ അത് പരിവർത്തനപ്പെടുത്തി. സഭയെ ലോകത്തിനു മധ്യേ നിർത്താൻ പര്യാപ്തമായിരുന്നു ജോൺ പോൾ രണ്ടാമന്റെ സാമൂഹിക പ്രബോധനങ്ങൾ. മാർപ്പാപ്പായുടെ സാന്നിധ്യം ലോകമാധ്യമങ്ങൾക്ക് എന്നും ഹരമായിരുന്നുവെങ്കിലും ലോകത്തിന്റെ ഇഷ്ടം നോക്കിയല്ല അദ്ദേഹം സംസാരിച്ചത്.
ടെക്നോളജി ഒരു തരത്തിലും ധാർമ്മികതയെ മറികടക്കുന്നതാകരുത്, അല്ലെങ്കിൽ അത് ലോകക്രമത്തെ തന്നെ തകർക്കും.
ആധുനിക ലോകത്തിൽ വിട്ടുവീഴ്ച ചെയ്യപ്പെടാത്ത സദ്വാർത്തയായിരുന്നു അദ്ദേഹത്തിന്റെ സുവിശേഷ പ്രഘോഷണം.
നാമകരണ നടപടികൾ.
സഭാചരിത്രത്തിൽ നാഴികക്കല്ലായി മാറിയ രണ്ടാം വത്തിക്കാൻ സുനഹദോസിന് തുടക്കം കുറിച്ച ജോൺ 23-ാമൻ പാപ്പ, പക്ഷേ സുനഹദോസിന്റെ സമാപനത്തിന് കാത്തു നിൽക്കാതെ 1963 ജൂൺ 3 തന്റെ സ്വർഗീയ ഭവനത്തിലേക്ക് മടങ്ങി. ജൂബിലി വർഷമായ 2000 ജോൺ പോൾ രണ്ടാമൻ പാപ്പ 11-ാം പിയൂസ് പാപ്പായ്ക്കൊപ്പം ജോൺ 23-ാമൻ പാപ്പായെ വാഴ്ത്തപ്പെട്ട പദത്തിലേക്ക് ഉയർത്തിയത്. 2013 ജൂലൈ 5 ജോൺ 23-ാമൻ പാപ്പായെ അദ്ദേഹത്തിന്റെ വാഴ്ത്തപ്പെട്ട പദവിയും അനിതരസാധാരണമായ ജീവിത വിശുദ്ധിയും പുണ്യങ്ങളും പരിഗണിച്ച് രണ്ടാമത്തെ അത്ഭുത രോഗശാന്തി ലബ്ധിയുടെ തെളിവില്ലാതെ തന്നെ വിശുദ്ധിയുടെ പദവിയിലേക്കുയർത്തുവാൻ പാപ്പ ഫ്രാൻസിസ് തീരുമാനിച്ചു. രണ്ടാം വത്തിക്കാൻ സുനഹദോസ് തന്നെ വലിയൊരു അത്ഭുതമാണെന്ന അഭിപ്രായം അന്വർത്ഥമാക്കും വിധം സുനഹദോസിന്റെ ഉദ്ഘാടന ദിനമായ ഒക്ടോബർ 11 ജോൺ പാപ്പായുടെ തിരുനാൾ ദിനമായി ആഘോഷിക്കുന്നത്.
ഇതാ ഒരു വിശുദ്ധൻ എന്ന പ്രകരണമാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായുടെ മരണാനന്തരം ജനലക്ഷങ്ങളുടെ കണ്ടെത്തലിൽ നിന്നുയർന്നത്. AD 604 ഗ്രിഗറി ഒന്നാമൻ മാർപ്പാപ്പ അന്തരിച്ചപ്പോൾ ഉയർന്നു കേട്ട ഇതാ ഒരു മഹാനായ പാപ്പ എന്ന ഉദ്ഘോഷം 2005 April 8 ഉച്ചയ്ക്ക് വത്തിക്കാൻ ചതുരത്തിൽ വീണ്ടും അലയടിച്ചു. ജനത്തിൻ്റെ സ്വാഭാവികമായ വിധി നിർണയത്തോട് സഭാനേതൃത്വവും സംയോജിച്ചു. ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ വീരോചിത പുണ്യങ്ങൾ അംഗീകരിക്കുന്ന പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച് അദ്ദേഹത്തെ ധന്യപദത്തിലേക്ക് ഉയർത്തിയ ബെനഡിക്ട് 16 പാപ്പ തന്നെ 2011 May 1 ജോൺ പോൾ രണ്ടാമൻ പാപ്പായെ വാഴ്ത്തപ്പെട്ടവനായും പ്രഖ്യാപിച്ചു. രണ്ടു വർഷത്തിനു ശേഷം 2013 July 4 പാപ്പായുടെ മധ്യസ്ഥത്തിലൂടെ നടന്ന രണ്ടാമത്തെ അത്ഭുതം അംഗീകരിക്കുന്ന ഡിക്രിയിൽ പാപ്പ ഫ്രാൻസിസ് ഒപ്പുവെച്ചു. ജോൺ 23 പാപ്പായുടെ കാര്യത്തിലെന്ന പോലെ ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ തിരുനാളും ചരമദിനത്തിലല്ല, അദ്ദേഹത്തിന്റെ പേപ്പൽ ഭരണം ആരംഭിച്ച October 22 ആഘോഷിക്കുന്നത്.
മാർപ്പാപ്പമാർ നമുക്ക് നൽകുന്ന സന്ദേശം.
ജോൺ 23 പാപ്പ ഒരിക്കലും ഇന്ത്യ സന്ദർശിച്ചിട്ടില്ലെങ്കിലും ഇന്ത്യയ്ക്ക് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു. 1960 August 20 ഇന്ത്യയിലെ ദേശീയ കത്തോലിക്ക മെത്രാൻ സമിതിക്ക് അയച്ച കത്തിൽ ഇന്ത്യൻ സംസ്കാരത്തോടുള്ള സ്നേഹവും ഇന്ത്യൻ ജനതയോടുള്ള അദ്ദേഹത്തിന്റെ ആദരവും തെളിഞ്ഞുകാണാം. ഐക്യത്തിന്റെയും കൂട്ടായ്മയുടെയും സാക്ഷ്യം നൽകി സഭയുടെയും രാഷ്ട്രത്തിന്റെയും അഭിവൃദ്ധിക്കു വേണ്ടി നിലകൊള്ളുവാൻ ഈ കത്തിൽ പാപ്പ ജോൺ കത്തോലിക്കരെ ആഹ്വാനം ചെയ്തു. മറ്റൊരിക്കൽ ആനന്ദത്തിന്റെ സാക്ഷ്യമേകുവാനാണ് പാപ്പ നമ്മെ ക്ഷണിച്ചത്.
ആനന്ദിച്ചാലും
1986 മലയാള നാട്ടിലെത്തിയ ജോൺ പോൾ രണ്ടാമൻ പാപ്പ നമ്മുടെ പ്രിയങ്കരരായ ചാവറയച്ചനെയും അൽഫോൻസാമയെയും വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചു. കേരളസഭയുടെ പാരമ്പര്യത്തെ മുക്തകണ്ഠം പ്രശംസിച്ച പാപ്പ ഐക്യത്തിന്റെ സാക്ഷ്യം എത്ര പ്രധാനപ്പെട്ടതാണെന്ന് നമ്മെ ഓർമ്മിപ്പിച്ചു. വിഭജനത്തിന്റെയും വിഭാഗീയതയുടെയും മുറിവുകൾ ഉണക്കുന്ന അനുരഞ്ജനത്തിന്റെ ശുശ്രൂഷകരാകാൻ നമ്മെ ക്ഷണിച്ചു.
വൈവിധ്യമാർന്ന മത സംസ്കാരങ്ങളുടെയും ഭാഷകളുടെയും ഈറ്റില്ലമായ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ പൗരന്മാരെന്ന നിലയിൽ അനുരഞ്ജനത്തിന്റെയും സമാധാനത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങൾ നല്ല അവബോധമുള്ളവരാണല്ലോ. അനുരഞ്ജനത്തിന്റെ ശുശ്രൂഷകരായിരിക്കണം ഇന്ത്യൻ സഭ.
സഭ നമുക്ക് തരുന്ന പ്രതീക്ഷയാണ്. സഭയുടെയും ലോകത്തിന്റെയും മുന്നിൽ വ്യക്തിജീവിതം തുറന്നിട്ട ഈ രണ്ട് വിശുദ്ധരായ പാപ്പാമാർ.
തന്റെ സ്വകാര്യ ഡയറി കുറിപ്പുകളും കത്തുകളും ഒരാത്മാവിന്റെ നാൾവഴികൾ എന്ന പുസ്തകത്തിൽ എങ്ങനെ പ്രസിദ്ധീകരിക്കുമെന്ന് സഹപ്രവർത്തകർ ചോദിച്ചപ്പോൾ ജോൺ പാപ്പായുടെ മറുപടി, മാർപ്പാപ്പയായ ജനമധ്യത്തിൽ ഉയർത്തപ്പെട്ട ഒരാളുടെ എല്ലാ കാര്യങ്ങളും മറച്ചുവെക്കാതെ അറിയുവാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് എന്നായിരുന്നു.
ആധുനിക ലോകത്തിന്റെ മുന്നിൽ മറകൂടാതെ നാം കണ്ട രണ്ടു ജീവിതങ്ങൾ വിശുദ്ധ പദവി നേടുമ്പോൾ ആ ജന്മങ്ങളുടെ ചൈതന്യം ഇന്നും മാറാത്ത മണ്ണിൽ നമുക്ക് പ്രതീക്ഷകൾ അവസാനിക്കുന്നില്ല. മൂടുപടങ്ങളില്ലാത്ത മറ്റൊരു വിശുദ്ധ ജീവിതം.
ഫ്രാൻസിസ് മാർപ്പാപ്പ April 27 വിശുദ്ധരായി പ്രഖ്യാപിക്കുന്ന വാഴ്ത്തപ്പെട്ട ജോൺ 23 പാപ്പായെയും ജോൺ പോൾ 2 പാപ്പായെയും കുറിച്ചുള്ള അനുസ്മരണമാണ് സംഭവങ്ങൾ വ്യക്തികൾ എന്ന പരിപാടിയിൽ നാം ഇതുവരെ ശ്രവിച്ചത്. ബ്രദർ നിധിൻ പനവേലിൽ, സിസ്റ്റർ ടാനിയ ജോർജ് എന്നിവർ ചേർന്ന് തയ്യാറാക്കിയ ഈ പരിപാടിയിൽ അവതരണ സഹായം നൽകിയത് ബ്രദർ ജിൻസ്, ബ്രദർ സനൽ, ബ്രദർ ദീപക് എന്നിവരാണ്.